ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم زيننا بزينة الإيمان واجعلنا هداة مهتدين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا. وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين، ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد، سهودرنا لي في مسجد لي عند بريم الله بديارتك لي الوصول الثلاثة ينا رسدها مايا റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ റിസാലയിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈമാനിന്റെ ആറ് അർക്കാനിനെ കുറിച്ച് അല്ലെങ്കിൽ ഉസൂലുകളെ കുറിച്ച് ആണ് പറഞ്ഞു വരുന്നത്. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്, അഥവാ ആറ് ഈമാൻ കാര്യങ്ങൾ. അതിൽ അള്ളാഹുവിന്റെ റസൂലുകളിൽ അവന്റെ ദൂതന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് അവസാനം നമ്മൾ വിശദീകരിച്ചത്. അഞ്ചാമത്തെ അസൽ, അത് അന്ത്യനാളിലുള്ള പരലോകത്തിലുള്ള വിശ്വാസമാണ്. അന്ത്യദിനത്തിനുള്ള വിശ്വാസം, അത് ഈമാൻ കാര്യങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ഖുർആനിലും കാണാം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞതുമാണ്. അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കൂടെ അതിനെ ചേർത്തി പറയപ്പെട്ടത് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുലേക്കും റസൂലിലേക്കും നിങ്ങൾ അത് മടക്കുക. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വലിയൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. നോക്കൂ, ആറ് ഈമാൻ കാര്യങ്ങളിൽ രണ്ടെണ്ണത്തിന്റെ കാര്യമാണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹുലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യം അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം, അതാണ് നല്ലത്, അതാണ് ഏറ്റവും നല്ല അന്ത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ധാരാളം അത് നമുക്ക് കാണാം. من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. ആരാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, അവൻ ഒന്നുകിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. من كان يؤمن بالله واليوم الآخر فليكرم ضيفه. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ. من كان يؤمن بالله واليوم الآخر فليكرم جاره. ആരാണോ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, അവൻ അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ. ഇങ്ങനെ അള്ളാഹുവിനും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം പലതവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസം, റബ്ബിലുള്ള വിശ്വാസം, ആ റബ്ബ് അവനെ കാണുന്ന ദിവസം, അവൻ അമലുകൾക്ക് പ്രതിഫലമേകുന്ന ദിവസം, അവന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടുന്ന ദിവസം യൗമ യഖൂമു നാസു റബ്ബിൽ ആലമീൻ, ജനങ്ങൾ റബ്ബുൽ ആലമീനായ സർവലോകരുടെയും റബ്ബായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന, റബ്ബിനു വേണ്ടി നിൽക്കുന്ന ദിവസം. അതിലുള്ള വിശ്വാസം അത് ഏറെ പ്രാധാന്യമുള്ള വിശ്വാസമാണ്. അതില്ലെങ്കിൽ ഒരുവൻ മുസ്ലിം അല്ല. എന്താണ് അന്ത്യദിനത്തിലുള്ള യൗമുൽ ആഖിറുള്ള വിശ്വാസം എന്നാൽ, പരലോകത്തിലുള്ള വിശ്വാസം എന്നാൽ എന്താണ്? അത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നത്, ഒന്ന് അൽ ഹയാത്തുൽ ബർസഖിയ, മരണത്തിന് ശേഷമുള്ള ബർസഖിലെ ജീവിതം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അൽ ഖബർ ജീവിതം. രണ്ടാമത്തേത് മവാഖിഫുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അന്ത്യദിനത്തിലെ വ്യത്യസ്ത രംഗങ്ങൾ, അവിടെ ഞാൻ നിങ്ങളും കാണാനിരിക്കുന്ന, നമുക്ക് ചെന്നു ചേരാനിരിക്കുന്ന, അനുഭവിക്കാനിരിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളുണ്ട്, പല രംഗങ്ങളുണ്ട്, അതിലുള്ള വിശ്വാസം. മൂന്ന്, സ്വർഗത്തിലും നരകത്തിലുമുള്ള വിശ്വാസം. അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളിൽ അതിനെ ചുരുക്കി പറയാം. അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നാൽ എന്തെങ്കിലും തോന്നിയത് വിശ്വസിച്ചാൽ പോരാ. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, സലഫുകൾ മുൻഗാമികൾ അവരിൽ ചിലർ പറഞ്ഞത് കാണാം, നസ്രാനികളെ കുറിച്ച് അവർ സ്വർഗത്തെ നിഷേധിച്ചു എന്ന്. കാരണം അവർ സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങളെ നിഷേധിച്ചവരാണ്. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് യഹൂദി നസ്രാനികളുടെ മറുപടി. എന്നാൽ അവർ പറയും അവിടെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ ശാരീരികമായ ശരീരത്തിന്റെ സുഖങ്ങളാണ്, അത് പരലോകത്തുണ്ടെന്ന് പറയുക ശരിയല്ല. ഇസ്ലാമിന്റെ പേര് അവകാശപ്പെട്ട വേറെയും പലരും ഇത്തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറിച്ചത് ആത്മാവിന്റെ മാത്രം അനുഭവമാണ്, അത് ശരീരത്തിനുള്ള അനുഭവമല്ല. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ആത്മാവിനെ മാത്രമാണോ അള്ളാഹു നാളെ പരലോകത്ത് രക്ഷയോ ശിക്ഷയോ ഏകുക? ഒരിക്കലുമല്ല. കാരണം ദുനിയാവിലെ അമൽ ഒരുവൻ ചെയ്യുന്നത് നന്മ ചെയ്യുന്നതാവട്ടെ, അല്ല തിന്മ ചെയ്യുന്നവനാകട്ടെ, നല്ലവനാകട്ടെ കെട്ടവനാകട്ടെ, അവൻ ജീവിക്കുന്നത്, അവൻ പ്രവർത്തിക്കുന്നത് അവന്റെ റൂഹും ജസദും കൊണ്ടാണ്, ശരീരവും ആത്മാവും കൊണ്ടാണ്. അതുപോലെ നാളെ പരലോകത്ത് പ്രതിഫലവും അല്ലെങ്കിൽ ശിക്ഷയും ശരീരത്തിനുമുണ്ട്, കൂടാതെ പിന്നെ ആത്മാവിനുമുണ്ട്, റൂഹിനുമുണ്ട്, രണ്ടിനുമുള്ളതാണ് സ്വർഗവും നരകവും. ഇതാണ് മുസ്ലിമുകളുടെ വിശ്വാസം. മരണശേഷം എന്തൊക്കെ സംഭവിക്കുമെന്നോ കിതാബിലും സുന്നത്തിലും വന്നിട്ടുണ്ടോ അതിൽ മുഴുവൻ വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരുവന്റെ പരലോക വിശ്വാസം അത് പൂർണ്ണമാവുകയില്ല. നോക്കൂ, അതിലൊന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ബർസഖിലെ ജീവിതമാണ്. എന്താണ് ബർസഖ് എന്നാണ് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെ അവർക്ക് പിന്നിൽ ബർസഖാണുള്ളത്, മറയാണുള്ളത്. ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അതോടെ അവന്റെ ബർസഖിലെ ജീവിതം അത് ആരംഭിച്ചു കഴിഞ്ഞു. ബറാ ഇബ്നു ആജിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരുവനെ മരിച്ചത് മുതൽ അവന്റെ റൂഹ് ഏറ്റെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖബറിലെ ഫിത്ന. ഖബറിലെ ഫിത്ന എന്താണ്? ഖബറിലെ ഫിത്ന എന്നാൽ ഖബറിലെ പരീക്ഷണം. ഖബറിലെ പരീക്ഷണം. രണ്ടാമത്തേത് ഖബറിലെ അജാബ്, അവിടെയുള്ള ശിക്ഷ, അല്ലെങ്കിൽ ഖബറിലുള്ള നഈം, അവിടെയുള്ള സുഖങ്ങൾ. ഖബർ എന്നാൽ അത് ഏത് ഖബറാകട്ടെ, ഒന്നുകിൽ അത് റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഒരു തോട്ടമായിരിക്കും, അല്ലെങ്കിൽ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ വലഅയാദു ബില്ലാഹ്, അല്ലെങ്കിൽ അത് നരകത്തിന്റെ തീക്കുണ്ടങ്ങളിൽ ഒരു തീക്കുണ്ടായിരിക്കും. ഏത് ഖബറും ഇങ്ങനെ. ഇനി ഒരുവൻ ആ ഖബറടക്കിയില്ല, ഒരുവൻ ചാരമായി പോയി, അല്ലെങ്കിൽ അവനെ മത്സ്യങ്ങൾ ഭക്ഷിച്ചു, അല്ലെങ്കിൽ അവനെ മൃഗങ്ങൾ കഷ്ണം കഷ്ണമായി കീറിമുറിച്ചു. ശരി, ഏതൊരാൾക്കും എങ്ങനെ മരിച്ചാലും അവന് ബർസഖിലെ ജീവിതമുണ്ട്, അവന് ഖബറിലെ ഫിത്നയുണ്ട്, അവന് ഖബറിലെ ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിലെ ഫിത്നയെ കുറിച്ച്, ഖബറിലെ അദാബിനെ കുറിച്ച്, ഖബറിലെ നഈമിനെ കുറിച്ച്. ഖബറിലെ പരീക്ഷണം എന്നാൽ അത് രണ്ട് മലക്കുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മൻ റബ്ബുക് വമൻ നബിയുക് വമാ ദീനുക്, നിന്റെ റബ്ബ് ഏതാണ്, നിന്റെ റബ്ബ് ആരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ആരാണ് എന്നീ ചോദ്യങ്ങൾ. അവിടെ ശിക്ഷിക്കപ്പെടുന്നത് ആരാണ്? ശിക്ഷിക്കപ്പെടുക രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് കുഫ്ഫാറുകൾ, ഇസ്ലാം സ്വീകരിക്കാത്തവർ, മുശ്രിക്കുകളും കാഫറുകളുമായിട്ടുള്ളവർ. രണ്ടാമത്തെ കൂട്ടർ അവർ മുസ്ലിമീങ്ങളാണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത പാപികളാണവർ. മുസ്ലിമീങ്ങളിലെ പാപികൾ എങ്ങനെയുള്ള പാപികളാണവർ? റബ്ബ് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാപികൾ. ചിലരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. പാപികളായ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ്? മരിച്ചാൽ തഹ്ത മശീഅത്തില്ലാഹ്, അവർ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും, അല്ലാത്തവരെ അവൻ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇതിൽ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളിലെ പാപികളാണ് ഖബറിലെ ശിക്ഷ അനുഭവിക്കുന്ന രണ്ടാമത്തെ കൂട്ടർ. ഖബറിലെ ശിക്ഷ രണ്ടു കൂട്ടർക്കാം, ഒന്നാർക്കാം, ഒന്ന് കാഫിറുകൾക്കാം, രണ്ട് തിന്മ ചെയ്ത അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മുസ്ലിമീങ്ങൾക്കുള്ളത്. ഖബർ ശിക്ഷ എന്നത് ഹഖാണ്. പരിശുദ്ധ ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ധാരാളം വന്നിട്ടുണ്ട്. ഫിർഔനെയും കൂട്ടരെയും കുറിച്ച് അള്ളാഹു പറഞ്ഞു, സൂറത്തു ഗാഫിറിൽ നമുക്ക് കാണാം, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയാ വയൗമ തഖൂമു സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയാ, രാവിലെയും വൈകുന്നേരവും അവർ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. ഖബർ ശിക്ഷയാണ്, ബർസഖിലെ അദാബാണ്. വയൗമ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അല്ലാഹു പറയും, ഫിർഔനെ അവന്റെ കൂട്ടരെ ഏറ്റവും കടുത്ത ശിക്ഷയിലേക്ക് അഥവാ നരക ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത് പരിശുദ്ധ ഖുർആനിലെ ഖബർ ശിക്ഷയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ധാരാളം അത് വന്നിട്ടുണ്ട്. തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, അദാബുൽ ഖബ്റി ഹഖ്ഖുൻ. ഇതൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ്. നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. ഖബർ ശിക്ഷ എന്നത് സത്യമാണ്. എന്നാൽ ചില നിഷേധികൾ, ഹദീസുകളെ നിഷേധിക്കുന്ന, അവനവന്റെ ബുദ്ധിക്കനുസരിച്ചായിരിക്കണം ദീൻ എന്ന് ശാഠ്യം പിടിക്കുന്ന ചില വിവരദോഷികൾ ഇതിനെ നിഷേധിക്കാറുണ്ട്. അവർ പറയും, വിചാരണ നടക്കുന്നതിന് മുമ്പ് എന്തു ശിക്ഷയാണ്. എന്നിട്ട് കൗമ പരിഹാസത്തോടെ പറയുന്ന വളരെ മോശമായൊരു കാര്യമുണ്ട്. അല്ലാഹു ഫിറഔന അന റബ്ബുകുമുൽ അഅല, ഞാൻ ഏറ്റവും വലിയ റബ്ബാണ് എന്ന് അവന്റെ കുഫറിന്റെ വാക്ക് പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞു, അതിന്റെ മ്ലേച്ഛത മനസ്സിലാക്കാൻ. എന്നതുപോലെ ഇതിന്റെ മ്ലേച്ഛത മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾ അറിയുക ഈ കൗമ എത്രത്തോളം എന്നാൽ അതിനെക്കുറിച്ച് പറയും. എന്താണ് വിചാരണക്ക് മുമ്പ് ഒരു ലോകപ്പ് വർദ്ധനമെന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര ഗൗരവപ്പെട്ട വാക്കാണത്! എന്തിനാണ് ഈ പരിഹസിക്കുന്നത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണോ ഈ പരിഹസിക്കുന്നത്? നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടാതെ സലാം വിട്ടിരുന്നില്ല എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അതിലൊന്നല്ലേ ഖബർ ശിക്ഷ എന്നത്? ഖബറിലെ ശിക്ഷ എന്നത് എത്ര എത്ര ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹു അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവനെ ശിക്ഷിക്കുന്നു. അതിൽ യാതൊരു അനീതിയുമില്ല, അത് മുഴുവൻ നീതിയാണ്, അത് മുഴുവൻ നീതിയാണ്, ഒരു സംശയവുമില്ല അതിൽ. അതിനെ ദുനിയാവിലെ മ്ലേച്ഛമായ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുക, വില കുറഞ്ഞ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുക എന്നത് അത് നിഷേധ പ്രവണതയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യം വന്നതിനു ശേഷം ഒരുവൻ ആ കാര്യത്തെ നിഷേധിച്ചാൽ അത് വലിയാദു ബില്ലാഹ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി നോക്കൂ, ഖബറിലെ ശിക്ഷ അത് ലഭിക്കുന്ന മുസ്ലിമീങ്ങൾ ആരാണ്? അവരുടെ പാപികളാണ്. അതിൽ ചില പാപങ്ങൾ പ്രത്യേകമായി ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില പാപങ്ങൾ അതിലൊന്നാണ് മൂത്രമൊഴിച്ചാൽ ശരിക്ക് വൃത്തിയാക്കാതിരിക്കുക, അതുപോലെ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ തെറിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കുക. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഇറുകിയ ടൈറ്റായ പാൻസ് ധരിക്കും ചില ആളുകൾ. അവന്റെ ഔറത്തിന്റെ ആകൃതി നോക്കുന്നവർക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇവൻ ഇതിന്റെ അകത്ത് കയറിയത് എന്ന് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ആ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് അത് ശരിക്ക് അഴിക്കാതെ ഒരാൾ മൂത്രമൊഴിക്കാൻ ഇരുന്നാൽ പലപ്പോഴും സാധ്യതയുണ്ട് വസ്ത്രത്തിൽ തെറിക്കുവാൻ. എന്തുകൊണ്ടാണത് ഗൗരവപ്പെടുന്നതാകുന്നത്? അതിലുള്ളത് നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. ഇതുകൊണ്ടാണ് പിന്നെ അവൻ നിസ്കരിക്കാൻ പോവുക. നിസ്കരിക്കുന്ന മസ്ജിദുകൾ അതുകൊണ്ട് നജസാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ ശരിയായ രൂപത്തിൽ അത് ശരീരത്തിൽ തെറിക്കാതിരിക്കാനുള്ള ശ്രദ്ധ അതില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അത് ശരിയായ രൂപത്തിൽ വൃത്തിയാക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് അതിൽ ഒരുതരം വിശ്വാസരാകാൻ, അതിൽ എന്നില്ല ഒരു വിഷയത്തിൽ വിശ്വാസരാകാൻ പാടില്ല, പക്ഷേ തസാഹുലാകാനും പാടില്ല, അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. ശരിക്കും വൃത്തിയാക്കണം, അല്ലെങ്കിൽ അത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തനസ്സഹു അനിൽ ബൗൽ, നിങ്ങൾ മൂത്രം ശരിക്ക് വൃത്തിയാക്കുക, അതിൽ നിന്ന് ശുദ്ധിയാവുക. فإن عامة العامة عذاب عذاب القبر منه فإن عامة عذاب القبر منه قبر ശിക്ഷയിൽ ഭൂരിപക്ഷവും ഇതിന്റെ പേരിലാണ്. വലിയാദു ബില്ലാ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കുട്ടികൾ ഇത് ശ്രദ്ധിക്കണം, അത് ശീലിക്കണം, ശരിയായ രൂപത്തിൽ വൃത്തിയാക്കുവാൻ. വലിയ ആളുകളും ശ്രദ്ധിക്കണം. മൂത്രം അത് നിസാരമായ സംഗതി, നജസാണത്, നജസ്. അതിൽ നിന്ന് ശുദ്ധിയായിരിക്കണം നമ്മുടെ വസ്ത്രവും നമ്മുടെ ശരീരവും നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലവും, എന്നാൽ നിസ്കാരം ശരിയാവുകയുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ തിന്മ ഖബർ ശിക്ഷക്ക് കാരണമാകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള തിന്മകളിൽ ഒന്നാണ് നമീമത്ത്. നമീമത്ത് എന്നാൽ ഏഷണി. ഏഷണി എന്നാൽ രണ്ട് സ്നേഹബന്ധമുള്ള ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ, പിണക്കമുണ്ടാക്കുവാൻ, അവരെ തമ്മിൽ തെറ്റിക്കുവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം എത്തിച്ചു കൊടുക്കുക, അതിനാണ് നമീമത്ത് എന്ന് പറയുക. ചിലപ്പോൾ ഭാര്യയും ഭർത്താവിനെയും തമ്മിലായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്നേഹിതന്മാർ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ തമ്മിലായിരിക്കും, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തമ്മിലായിരിക്കും, കുടുംബങ്ങളെ തമ്മിൽ ഇങ്ങനെ നമീമത്ത് ഉണ്ടാക്കുക, അതുമായി നടക്കുക. അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവൻ ഉണ്ടാക്കുന്ന ഫസാദ് വളരെ വലുതാണ്. നോക്കൂ, അതിന്റെ നേരെ മറുവശം ബന്ധം നന്നാക്കുക, ബന്ധങ്ങൾ ചേർക്കാൻ പരിശ്രമിക്കുക എന്നത് വലിയ ഖൈറാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അസ്ലിഹു ദാത ബൈനികും, അല്ലാഹു പറഞ്ഞതല്ലേ, നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കുക, തെറ്റിപ്പോയ ബന്ധങ്ങൾ നന്നാക്കാൻ പരിശ്രമിക്കുക. അതിനുവേണ്ടി കളവ് പറയൽ പോലും അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ഹദീസുകൾ വന്ന കാര്യമാണ്. രണ്ട് പിണങ്ങി നിൽക്കുന്ന ആളെ ഒന്നാക്കാൻ വേണ്ടി ഒരാളോട് പോയി പറയാൻ, അയാൾ നിന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു, എന്നോട് നല്ലത് പറഞ്ഞു എന്ന് പറയാൻ അനുവദനീയമാണെന്ന് ഹദീസുകൾ വന്ന കാര്യമാണ്. യാ സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിന്റെ നേരെ എതിർവശം പ്രവർത്തിക്കുക എന്നത് എത്ര ഗൗരവകരമായിരിക്കും. കളവ് എന്നത് നിസാരമായ കാര്യമാണോ? അല്ല, സത്യസന്ധതയ്ക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എത്ര വലുതാണ്. ഇസ്ലാമിന്റെ സ്വഭാവമാണ് സിദ്ഖെന്നത്, സത്യസന്ധത. അതിൽ ഒരു കാര്യത്തിൽ ഇളവ് പറയണമെങ്കിൽ അതിന്റെ ഗൗരവം എത്രയായിരിക്കും, അതിന്റെ മഹത്വം എത്രയായിരിക്കും ചിന്തിക്കുക. നോക്കൂ, മൂന്നാമത്തെ തിന്മയാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള തിന്മകളിൽ ഒന്നാണ് വ്യഭിചാരം. വലിയാദു ബില്ലാ, ആ അങ്ങേയറ്റം ഹീനമായ തിന്മ, ആളുകളുടെ അഭിമാനം പ്രണപ്പെടുത്തുന്ന, ജനങ്ങളുടെ നെസബ് അവരുടെ പിതൃ പരമ്പര തകർത്ത് കളയുന്ന, കുടുംബബന്ധങ്ങൾ ശിഥിലമാക്കുന്ന അങ്ങനെയുള്ള തിന്മയാണത് സിന എന്നത്. അതിന്റെ ദൂഷ്യങ്ങൾ ഒരാളിലോ രണ്ടുപേരിലോ നിൽക്കുകയില്ല. അതിന്റെ ദുരന്തം തലമുറകളെ ബാധിക്കുന്ന ദുരന്തമാണ്. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയുമോ, ഒരാൾ ഒരു സ്ത്രീയുമായി വ്യഭിചരിച്ചു, വ്യഭിചാരത്തിൽ അയാൾക്ക് കുഞ്ഞു പിറന്നു. അയാളെ, ആ കുട്ടിയെ ഒരിക്കലും ഈ വ്യഭിചരിച്ച പുരുഷനിലേക്ക് ചേർത്തി പറയുകയില്ല. ഫുലാൻ ഇബിൻ ഫുലാൻ, ഇന്നവന്റെ മകൻ ഇന്നവൻ എന്ന് പറയുമോ, പറയുകയില്ല. അവളെ ഇയാൾ പിന്നീട് വിവാഹം കഴിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും, എങ്കിൽ പോലും വിവാഹം കഴിച്ചു എന്ന് സങ്കല്പിക്കുക. അതിന് അതുമായി ബന്ധപ്പെട്ട വേറെ കുറെ വിധിവിലക്കുകൾ, അത് വേറെ കാര്യം. വിവാഹം കഴിച്ചു എന്ന് സങ്കല്പിക്കുക എങ്കിൽ പോലും ഇസ്ലാമിൽ ഇവൻ ആരല്ല, ഇയാളുടെ മകനായി വിളിക്കപ്പെടുകയില്ല. മകൻ എന്ന് നിൽക്കാൻ അയാളുടെ സ്വത്ത് ഇവന് കൊടുക്കുകയില്ല. അറിയുമോ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, വിഷയം ചെറുതല്ല. കാരണം അത് ദീനിൽ പരിഗണിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വലദു ലിൽ ഫിറാഷ് വലിൽ ആഹിരിൽ ഹജർ. അൽ വലദു ലിൽ ഫിറാഷ്, സന്താനം ആരിലേക്കാണ് ചേർത്തപ്പെടുക, ഭർത്താവിലേക്കാണ്. അത് ശറഈയായ അനുവാദമുള്ള ബന്ധത്തിലൂടെ പിറന്ന കുഞ്ഞിനെയാണ് പിതാവിലേക്ക് ചേർത്തി പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബാക്കി എന്താ, വലിൽ ആഹിരിൽ ഹജർ, വ്യഭിചാരിക്കുള്ളത് ഹജറാണ്, കല്ലാണ്, അല്ലാതെ അവന് എന്തല്ല, ബന്ധമല്ല ഉള്ളത്. അവന് നസബല്ല ചേർത്തപ്പെടും. ഇത്ര ഗൗരവകരമാണ് കാര്യം, ചില്ലറ കാര്യമല്ല, ധാരാളക്കണക്കിന് തിന്മകൾ അതിലുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയോ അവന്റെ മകളോ സഹോദരിയോ തീപിടുത്തത്തിൽ വെന്തു മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അവനെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ് അവർ ഒരു തെറ്റായ, അവർ ഒരു ശരിയല്ലാത്ത, അവരൊരു അവിഹിതമായ ബന്ധത്തിലേർപ്പെട്ടു എന്ന് കേൾക്കുന്നത്. അത്രയും ഗൗരവപ്പെട്ട സംഗതിയാണ് അയ്യാദുബില്ല. അതുകൊണ്ടാണ് അതിലേക്കുള്ള എല്ലാ മാർഗങ്ങളും ഈ ദീൻ അടച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുള്ള ശിക്ഷ കാണിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു തിന്മയാണ് പലിശ തിന്നുക എന്നത്. ഖബറിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന തിന്മകളിൽ ഒന്നാണ് പലിശ തിന്നുക, പലിശക്കാരൻ, പലിശ വാങ്ങുക, പലിശ കൊണ്ട് സമ്പാദിക്കുക. അത് ഖബറിലെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന തിന്മയാണ്, വളരെ ഗൗരവപ്പെട്ട തിന്മയാണത്. മറ്റൊന്ന്, നിർബന്ധ നിസ്കാരങ്ങൾ നിർവഹിക്കാതെ കിടന്നുറങ്ങുക. നിർബന്ധമായ നിസ്കാരം അതിന്റെ വക്ത് പോകുവോളം ഓരോ ഉറങ്ങുകയാണ്, അത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന തിന്മയാണ്. വലയ്യാദുബില്ലാ. മറ്റൊന്ന്, പലരും നിസാരമായി കാണുന്ന ഒരു തിന്മയാണ്. എന്താണത്? വസ്ത്രം വലിച്ചിഴക്ക്, വസ്ത്രം വലിച്ചിഴക്ക്. ബർസഖിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഹദീസുകൾ സൂചിപ്പിച്ചിട്ടുള്ള തിന്മകളിലോ. അപ്പൊ നോക്കൂ, ഇത് അന്ത്യദിനത്തിലുള്ള വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ഖിയാമത്തിലെ മൗഖിഫുകൾ, ഖിയാമത്ത് നാളിലെ രംഗങ്ങൾ. അതിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഖിയാമത്ത് ആരംഭിക്കുക എന്നത്, പരലോക ജീവിതം ആരംഭിക്കുക കാഹളത്തിലെ ഊത്ത് തുടങ്ങുന്നതോടെ. അതിലൂടെ ഇസ്രാഫീൽ എന്ന മലക്ക് ഒരു കാഹളത്തിൽ ഊതും. ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്രാഫീൽ എന്തു ചെയ്യുന്നുവെന്ന്, ഇപ്പോൾ എന്തു ചെയ്യുന്നുവെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൈഫ അനഅം, ഞാൻ എങ്ങനെ സുഖലോലുപനായി ജീവിക്കാനാണ്. വഖദിൽ തഖമ സാഹിബുൽ ഖർനിൽ ഖർൻ വഹന ജബ്ഹതഹു വഅസ്ഗാ സംഅഹു. ഞാനെങ്ങനെ സുഖലോലുപനായി ജീവിക്കും, ആ കാഹളത്തിന്റെ സാഹിബായ മലക്ക് കാഹളം വായിലേക്ക് വെച്ച് നെറ്റുചരിച്ച് കാതുകൊടുത്തിരിക്കുന്നു. എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുക? അർശിനെ നേരെ നോക്കുന്നു എന്നാൽ, മറ്റങ്ങോട്ടേക്ക് നോക്കുകയില്ല. കൽപ്പന കിട്ടിയാൽ അപ്പോൾ ആ കാഹളത്തിൽ ഊതാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അതോടെ അന്ത്യനാൾ ആരംഭിക്കുകയാണ് രണ്ടാമത്തെ ഊത്തിലൂടെ. ചില അഭിപ്രായമുള്ളത് മൂന്ന് ഊത്തുകളുണ്ട് എന്നാൽ അല്ലാഹു അലം. അതോടെ ആളുകൾ അവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ആ ശരീരങ്ങൾക്ക് വീണ്ടും ആത്മാവ്, ആ ശരീരങ്ങൾ വീണ്ടും പഴയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരുന്നു. അവരെ അള്ളാഹു മഹ്ഷറിൽ ഒരുമിച്ചു കൂട്ടുന്നു. ഭൂമി മുഴുവൻ വെളുവെളുത്ത ഒരു ഭൂമിയായിത്തീരും. ചുവപ്പ് കലർന്നിട്ടുള്ള ഒരു ഭൂമി, താഴ്ചയോ ഉയർച്ചയോ വളവോ തിരിവോ ഒന്നുമില്ല, ഒരൊറ്റ ഭൂമിയായിത്തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ, ഒരു അപ്പത്തിന്റെ കഷ്ണം പോലെ എന്ന് ഹദീസുകളിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ സർവ മനുഷ്യരും ആദം അലൈഹിസ്സലാം തൊട്ട് മുഴുവൻ പേരെയും ജിന്നുകളെയും അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക വസ്ത്രമില്ലാത്തവരായിട്ടാണ്, ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ടാണ്. ഒന്നും അവരുടെ കയ്യിലില്ല. ദുനിയാവിൽ അധികാരമോ പണമോ ബന്ധുക്കളോ ഒന്നും കൂടെയില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബേജാറായിരിക്കും. ഭൂമി അള്ളാഹു മറ്റൊരു ഭൂമിയാക്കി മാറ്റും. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദു വസ്സമാ ഗൈറൽ അർദ് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഭൂമി അതല്ലാത്ത മറ്റൊരു ഭൂമിയായി തീരും. ആകാശങ്ങളും അവരെല്ലാം വാഹിദും ഖഹാറുമായ അള്ളാഹുവിന്റെ മുന്നിൽ വെളിവായി വരുന്നത്. അതുപോലെ ഖിയാമത്തിലെ മറ്റൊരു രംഗമാണ് ഷഫാഅത്തിന്റെ രംഗം. ജനങ്ങൾ അള്ളാഹുവിനോട് അവരെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ശുപാർശ പറയാൻ ആദം അലൈഹിസ്സലാമിന്റെ അരികിൽ ചെല്ലും. ആദം അലൈഹിസ്സലാം ജനങ്ങളെ നൂഹ് നബിയുടെ അരികിൽ പറഞ്ഞേക്കും. അവിടുന്ന് ഇബ്രാഹിം നബിയുടെ അരികിലേക്ക്, അവിടുന്ന് മൂസാ നബിയുടെ അരികിലേക്ക്, അവിടുന്ന് ഈസാ നബിയുടെ അരികിലേക്ക്, അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒടുവിലെത്തുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അർശിനു മുന്നിൽ സുജൂദിൽ കിടക്കുന്നു, റബ്ബിനു മുന്നിൽ സുജൂദിൽ കിടക്കുന്നു അള്ളാഹു ഉദ്ദേശിച്ച കാലം. ഒടുവിൽ റബ്ബ് പറയും, യാ മുഹമ്മദ് ഇർഫഅ റാസക് സൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദ് ശിരസ് ഉയർത്തുക, ചോദിക്കുക, നൽകപ്പെടും. താങ്കൾ ശുപാർശ പറയുക, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് റബ്ബ് ജനങ്ങളെ വിചാരണക്കെടുക്കുകയാണ്. മറ്റൊരു രംഗമാണ് ഹിസാബിന്റെ രംഗം, വിചാരണയുടെ രംഗം. ഓരോരുത്തരെയും റബ്ബ് വിചാരണ ചെയ്യും, ഒരാളെ പോലും വിട്ടുകളയുകയില്ല. വനദഉൽ മവാസീന അൽഖിസ്ത് ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ്, ഓരോരുത്തരോടും റബ്ബ് ചോദിക്കുന്നതാണ്, നിന്റെ ഇന്ന അമൽ നിനക്ക് ഓർമ്മയുണ്ടോ, ഇന്ന അമൽ നിനക്ക് ഓർമ്മയുണ്ടോ. ഓരോരുത്തരും അത് സമ്മതിക്കുന്നതാണ് അവന്റെ അമൽ. അവിടെയുള്ള മറ്റൊരു രംഗമാണ് കിതാബ് നൽകപ്പെടുക എന്നത്. അമലുകളുടെ ഏട് നൽകപ്പെടും. സ്വർഗവാസിയാണോ അവൻ, വിജയത്തിലേക്കാണോ പോകുന്നത്, അവന്റെ സൽക്കർമ്മങ്ങളുടെ രേഖ വലത് കൈയിൽ നൽകപ്പെടും. അതല്ലേ നരകത്തിലേക്കാണോ, അവന്റെ രേഖ പിൻഭാഗത്തുകൂടെ ഇടതുകൈയിൽ നൽകപ്പെടും. ആ ഖിയാമത്തിലെ മറ്റൊരു രംഗമാണ് തൂക്കി നോക്കുന്ന വസ്നിന്റെ രംഗം. അള്ളാഹു റബ്ബുൽ ആലമീൻ തുലാസുകൾ സ്ഥാപിക്കും. ആകാശങ്ങളെയും ഭൂമിയെയും അതിൽ തൂക്കാൻ നോക്കിയാൽ അതുപോലും തൂങ്ങും, അത്രയും വലിയ തുലാസാണ്. ആകാശങ്ങളെയും ഭൂമിയെയും വേണമെങ്കിൽ അതിൽ തൂക്കാം. ആ തുലാസുകളിൽ റബ്ബ് സുബ്ഹാനഹു വതആല അമലുകൾ തൂക്കുന്നതാണ്. ആരുടെ അമലാണോ, സൽക്കർമ്മങ്ങളുടെ അമലാണോ ഭാരം കൂടിയത്, അവൻ സ്വർഗത്തിനാണ്. ആരുടെ സൽക്കർമ്മങ്ങളുടെ അമൽ അവന്റെ തെറ്റുകളെക്കാൾ ഭാരം കുറഞ്ഞുവോ, അവന്റെ സങ്കേതം ഭാവിയ എന്ന നരകമാണ്. വമ്മാമൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ وما ادراك ما هي نار حاميه. ഇത് രണ്ടും ഒരുപോലെ ആയിട്ടുള്ള ആളുകൾ അവർ ആണ് അറാഫിലാവുക എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആറാഫ് എന്നാൽ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ പിന്നീട് അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഖിയാമത്തിലെ രംഗങ്ങളിൽ മറ്റൊന്ന് ഹൗദാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് സ്വർഗത്തിൽ നിന്ന് ആണ് അതിന്റെ ഉത്ഭവം. ആ ഹൗദിൽ അതിന്റെ നീളം അത് ഒരു മാസം വഴിദൂരമുണ്ട്, വീതി ഒരു മാസം വഴിദൂരമുണ്ട്, അതിന്റെ കോണുകളെല്ലാം ഒരുപോലെയാണ്, അത് മഞ്ഞിനേക്കാൾ വെളുത്തതാണ്, അതിനേക്കാൾ തണുപ്പുള്ളതാണ്, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്, അതിലെ കോരാനുള്ള കോപ്പുകൾ അത് നക്ഷത്രങ്ങൾ പോലെയാണ്, അതിന്റെ തിളക്കത്തിലും അതിന്റെ എണ്ണത്തിലും അതിന്റെ ഭംഗിയിലും നക്ഷത്രം പോലെയാണ്, എണ്ണത്തിലും നക്ഷത്രം പോലെയാണ്. അതിൽ നിന്നൊരുവൻ കുടിച്ചാൽ അവന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ദീനിൽ മാറ്റം വരുത്തിയവർ ആ ഹൗദിൽ നിന്ന് തടയപ്പെടും. വലിയാദു ബില്ലാ. ഈ രംഗങ്ങളിൽ അന്ത്യദിനത്തിലെ രംഗങ്ങളിൽ മറ്റൊന്ന് സറാത്ത. സറാത്ത് എന്നാൽ അത് ജിസ്റുൻ അലാ മത്നി ജഹന്നം, നരകത്തിന് മുകളിലുള്ള പാലമാണ്. ആ പാലത്തിലൂടെ കടന്നുപോവുക ആരാണ്? ആ പാലത്തിലൂടെ കടന്നുപോവുക കാഫിറുകൾ ആയ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ അതിലൂടെ കടക്കുകയില്ല എന്നതാണ് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ള അഭിപ്രായമത. എന്നാൽ അല്ലാത്ത ആളുകൾ അതിലൂടെ കടന്നുപോകുന്നതാണ്. അവരാ പാലത്തിന്റെ അരികിൽ എത്തുന്നതിനു മുൻപ് ഒരു സ്ഥലത്തുണ്ടായിരിക്കും, ഒരു ഇരുട്ടിലായിരിക്കും അവർ. പിന്നീട് ആ പാലത്തിലൂടെ ഓരോരുത്തരും കടന്നുപോകുന്നതാണ്. ഓരോരുത്തർക്കും വെളിച്ചം നൽകപ്പെടുന്നത്, ആ വെളിച്ചത്തിനനുസരിച്ചായിരിക്കും അവർ കടന്നുപോവുക. ആ പാലം എന്നാൽ അത് മുടിയേക്കാൾ, തലമുടിയേക്കാൾ അത് നേർത്തതാണ്, വാളിനേക്കാൾ അത് അതിന് മൂർച്ചയുണ്ട്, അതിന്റെ താഴെ നരകമാണ്, അതിന്റെ വശങ്ങളിൽ കൊളുത്തുകളുണ്ട്. ഇതിൽ കടന്നുപോകുന്ന ആളുകൾ അവരുടെ പ്രകാശം വ്യത്യാസപ്പെട്ടിരിക്കും, അതിലൂടെ കടന്നുപോകുന്നവരുടെ വേഗതയും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർക്ക് അള്ളാഹു വലിയ പ്രകാശം നൽകുന്നത്, ആ പ്രകാശത്തിലൂടെ അവർ കടന്നുപോകും. ചിലർക്ക് വളരെ ചെറിയ പ്രകാശമാണ് നൽകപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വന്നിട്ടുള്ളതുപോലെ ചിലർക്ക് നൽകപ്പെടുക അവന്റെ കാൽവിരലിന്റെ അത്ര വെളിച്ചമാണ് അമലിനനുസരിച്ച്. ചിലർക്ക് ഉള്ള വെളിച്ചം ചില ഹദീസുകൾ വന്നതുപോലെ ചിലപ്പോൾ പ്രകാശിക്കുകയും ചിലപ്പോൾ കെട്ടുപോവുകയും ചെയ്യും, അത് കത്തുന്നു അതുപോലെ കെട്ടുപോവുകയും ചെയ്യുന്നു. അയാദു ബില്ലാ. അതുപോലെ അതിലൂടെ സഞ്ചരിക്കുന്ന വേഗതയിലും വ്യത്യാസമുണ്ട് അവരുടെ അമലുകൾക്കനുസരിച്ച്. ചിലർ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ അതാതിലൂടെ കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. മറ്റു ചിലർ മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്നു. വേറെ ചിലർ കാറ്റിന്റെ വേഗത്തിൽ പോകുന്നു. മറ്റു ചിലർ അതിശീഘ്രം സഞ്ചരിക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവന്റെ വേഗത്തിൽ കടന്നു പോകുന്നു. മറ്റു ചിലർ ഒട്ടകപ്പുറത്ത് പോയാലുണ്ടാകുന്ന വേഗതയിൽ പോകുന്നു. വേറെ ചിലർ ഓടിപ്പോകുന്നു. മറ്റു ചിലർ നടന്നു പോകുന്നു. വേറെ ചിലർ ഇഴഞ്ഞു പോകുന്നു. മറ്റു ചിലർ വലിച്ചിഴക്കപ്പെടുകയാണ്. അവിടെയുള്ള കൊളുത്തുകൾ, ആ കൊളുത്തുകൾ അതുകൊണ്ട് അത് ഏൽക്കാതെ രക്ഷപ്പെടുന്നവരുണ്ട്. എന്നാൽ അതിന്റെ പരിക്കുവെറ്റ് അതുകൊണ്ടുള്ള മുറിവേറ്റ് രക്ഷപ്പെടുന്നവരുണ്ട്. വേറെ ചിലരെ ആകട്ടെ അത് പിടിക്കുകയും നരകത്തിലേക്ക് വലിച്ചിടുകയും ചെയ്യും. വലയ്യാദു ബില്ലാ. ഇതെല്ലാം സഹോദരങ്ങളെ അമലുകൾക്കനുസരിച്ചാണ്, പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ്. ആ നരകത്തിന് മുകളിലൂടെ പോകുന്നതാണ് ഓരോരുത്തർക്കും നരകത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരി. വഇം മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മ മഖദിയ. നിങ്ങളിൽ ആരും തന്നെയില്ല അതിന് മുകളിലൂടെ കടന്നുപോകാത്തവരായി. റബ്ബിന്റെ മാറ്റമില്ലാത്ത തീരുമാനമാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് മുകളിലൂടെ വേഗത്തിൽ കടന്നുപോയവൻ നോക്കൂ, ആ പോയതാണ് അവന് നരകത്തിൽ നിന്ന് കിട്ടിയത്. അതിൽ നിന്ന് എത്ര വേഗത കുറഞ്ഞു പോകുന്നുവോ അതിനനുസരിച്ച് താഴെയുള്ള നരകത്തിന്റെ അനുഭവം അവൻ അനുഭവിക്കേണ്ടി വരും ആ പോക്കനുസരിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് നബിമാരുടെ വാക്ക് ഈ കടന്നു പോകുന്നവർക്ക് വേണ്ടി നബിമാർ അത് അള്ളാഹുവിനോട് തേടുകയാണ്, അള്ളാഹുമ്മ സല്ലിം, അള്ളാഹുമ്മ സല്ലിം, അള്ളാഹുവെ കാക്കണമേ, അള്ളാഹുവെ രക്ഷപ്പെടുത്തണമേ എന്ന്. ഇത് അന്ത്യനാളിലെ പ്രധാനപ്പെട്ട രംഗങ്ങളിലൊന്നാണ് ഈ സറാത്ത്, ഈ നരകത്തിന് മുകളിലൂടെയുള്ള പാലത്തിലൂടെയുള്ള പോക്ക്. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫദ്ലു കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അടുത്തത് ഖിയാമത്തിലെ ഖിയാമത്തിലുള്ള അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൽ മൂന്നാമത്തേത് സ്വർഗത്തിലും നരകത്തിലുമുള്ള വിശ്വാസമാണ്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ബർസഖിലെ ജീവിതം, രണ്ട് മവാഖിഫുൽ ഖിയാമ ഖിയാമത്ത് നാളിലെ രംഗങ്ങളിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലുള്ള വിശ്വാസം, മൂന്ന് സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ധാരാളം പറയേണ്ടതുണ്ട്. അത് ഒരു മജ്ലിസിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തൃപ്തി ആണ് സ്വർഗത്തിലുള്ളത്. അവിടെ പ്രവേശിച്ചവർ രക്ഷപ്പെട്ടു, അവിടെ അവർ ശാശ്വതരാണ്. അവിടെ മരണമില്ല, ക്ഷീണമില്ല, രോഗങ്ങളില്ല, മനസ്സ് കൊതിക്കുന്നത് എല്ലാം അവിടെ ഉണ്ട്. അവിടെയുള്ള ഏറ്റവും വലിയ സുഖമെന്നാൽ റഹ്മാനായ റബ്ബിനെ കാണുക, അവന്റെ വജ്ഹ് കാണുക എന്നതാണ്. നരകമെന്നത് അള്ളാഹുവിന്റെ അജാബിന്റെ കേന്ദ്രമാണ്. അവിടെയുള്ള ശിക്ഷ അത് അതികഠിനമാണ്, അതിന്റെ ആഴം അത് വളരെ അഗാധമാണ്. അവിടെയുള്ള തീയിന്റെ ചൂട് ഈ ഭൂമിയിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ളതാണ്. ആരാണോ കാഫറായി മുശ്രിക്കായി അവിടെ പ്രവേശിക്കുന്നത്, അവൻ അവിടെ നിന്ന് രക്ഷയില്ല, അവൻ അവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാനുണ്ട്. എന്നാൽ സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്വർഗവും നരകവും മഖ്ലൂഖത്താനി മൗജൂദത്താൻ, സ്വർഗവും നരകവും മഖ്ലൂഖത്താൻ മൗജൂദത്താൻ, അത് അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്, അത് നിലവിലുണ്ട് രണ്ടും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വർഗവും നരകവും അൽജന്നത്തു വന്നാർ ബാഖിയത്താനി ലാ തഫ്നയാൻ, സ്വർഗവും നരകവും എന്നെന്നും നിലനിൽക്കും, ഒരിക്കലും നശിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളാണ് സ്വർഗ നരകങ്ങളെക്കുറിച്ച്. ഒന്ന്, സ്വർഗവും നരകവും അള്ളാഹു പടച്ചു വച്ചിട്ടുണ്ട്, ദുനിയാവിൽ ആഖിറത്തിൽ പുതുതായി പടക്കുകയല്ല, മറിച്ച് അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, അത് നിലവിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് രണ്ടും നശിക്കുകയില്ല, എന്നെന്നും നിലനിൽക്കും എന്നതാണ്. ഇതാണ് അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കാനുള്ളത്. സൂറുൽ ഇമാനിൽ ആറാമത്തേത് ഏതാണ്? അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം. തുഅ്മിന ബിൽ ഖദരി വതുഅ്മിന ബിൽ ഖദരി ഖൈറിഹി വശർരിഹി, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുക, അവന്റെ വിധിയിൽ, അതിലെ ഖൈറിലും ഷർറിലും, അഥവാ ഖൈറായതും ഷറായതുമായ എല്ലാ കാര്യങ്ങളും റബ്ബിന്റെ വിധിയാൽ മാത്രം സംഭവിക്കുന്നതാണ്. നോക്കൂ, അതിന് നാല് മർത്തബകളുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ, നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതുപോലെ, നാല് പടികളുണ്ട് അള്ളാഹുവിന്റെ ഖദറിൽ. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും മുമ്പേ അവൻ അറിഞ്ഞിരിക്കുന്നു, അവൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ അതെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നു സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതുപോലെ അവൻ അവയെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് അൽ ഇൽം, അള്ളാഹുവിന്റെ അറിവാണ്. രണ്ട്, അൽ കിതാബ, അള്ളാഹുവിന്റെ രേഖപ്പെടുത്തലാണ്. മൂന്ന്, അൽ മഷീഅ, അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. നാല്, അൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഇതാണ് മറാത്തിബുൽ ഖദരി അൽ അർബഅ, ഖദറിന്റെ നാല് പടികൾ. റബ്ബ് എല്ലാം അറിഞ്ഞിരിക്കുന്നു, അതാണ് ഒന്നാമത്തത്. അള്ളാഹു എല്ലാം നേരത്തെ അറിഞ്ഞിരിക്കുന്നു, അവൻ അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്കിലുള്ളത്. ഖദറിനെ നിഷേധിച്ചവനെ നിങ്ങൾ ഇൽമു കൊണ്ട് പരാജയപ്പെടുത്തുക. എന്താണ് ഇൽമു കൊണ്ട് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അവനോട് ചോദിക്കുക. ഖദറിനെ ഒരുവൻ നിഷേധിക്കുകയാണ്. എങ്കിൽ അവനോട് ചോദിക്കുക, എന്താണ് ചോദിക്കേണ്ടത്? ഈ പറയുന്ന അള്ളാഹു ഇതൊന്നും നേരത്തെ തീരുമാനിച്ചിട്ടില്ല എന്ന്. ശരി, ഈ പറയുന്ന സംഗതിയൊക്കെ, ഈ നടക്കുന്ന സംഗതിയൊക്കെ അപ്പോ സംഭവിച്ചതിന് ശേഷമാണോ അള്ളാഹു അറിയുന്നത് എന്നവനോട് ചോദിക്കുക. അതേന്ന് പറഞ്ഞാൽ അവന്റെ കുഫറിനെ കുറിച്ച് വേറൊന്നും പിന്നെ വർത്താനില്ല, അതിനു മുമ്പ് അള്ളാഹു അറിയില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. അതോടവന്റെ കുഫർ വ്യക്തമായി. പിന്നെ അവന് വേറൊന്നും പറയാൻ, ഇസ്ലാമിന് അവന് സ്ഥാനമില്ല. അതല്ല അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഖബറിനെ നിഷേധിക്കുന്നവന്റെ ന്യായം ഒന്നാകെ പൊടിഞ്ഞു. അതെങ്ങനെ ശരിയാവും, അതെങ്ങനെ ശരിയാവും എന്നൊക്കെയാണ് ചോദിക്കുക. അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എന്ന് വന്നാൽ പിന്നെ അവന്റെ ബാക്കി ഖദറിനെ തള്ളാനുള്ള ന്യായങ്ങളൊക്കെ അതോടെ പൊളിഞ്ഞു. അതെങ്ങനെ ശരിയാവും, ഇതെങ്ങനെ ശരിയാവും, അത് നേരത്തെ തീരുമാനിച്ചാൽ എങ്ങനെ ശരിയാവും എന്നാണ് ആളുകൾ ചോദിക്കുക. എന്താണ് അവനോട് പറയേണ്ടത്? അള്ളാഹു ഇതൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് അറിയുന്നത് ആണ് എന്ന് പറഞ്ഞാൽ അവൻ എന്തിനാണ് നിഷേധിക്കുന്നത്? അള്ളാഹുവിന്റെ അറിവിനെ അവൻ നിഷേധിക്കുകയാണ്. അള്ളാഹു പലതും അറിയുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. അത് വ്യക്തമായ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. പലർക്കും ആ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, പലർക്കും ആ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധം പറഞ്ഞവരാണ് പലരും. ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ മഹാനായി ഇമാമായി പറയുന്ന റാസി, റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ വിജ്ഞാനത്തിൽ അവൻ പൊതുവായി അറിയും, എന്നാൽ സൂക്ഷ്മമായ പല കാര്യങ്ങളും അറിയുകയില്ല എന്നിടത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള റാസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നോക്കൂ നിങ്ങൾ. ഇത്ര വലിയ ബലാലത്താണ്, ഇത്ര വലിയ അപകടമാണ്. അതിന്റെ പടികളിൽ, അതിന്റെ മർത്തബകളിൽ രണ്ടാമത്തേത് അല്ലാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ മഖാദിറ കുല്ലി ശൈഇൻ ഖബ്ല ഖൽഖി സമാവാതി വൽ അർദ് ബിഖംസീന അൽഫ സന വഅർശുഹു അലൽ മാ. അല്ലാഹു എല്ലാം സകലത്തിന്റെയും വിധി അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിന്റെ കണക്ക് അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. മൂന്നാമത്തെ മർത്തബ അത് മഷീഅത്താൻ, അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുള്ളൂ. മാ ശാ അകാൻ വമാ ലം യശാ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, എന്തൊക്കെ സംഭവിക്കാതിരിക്കുന്നുണ്ടോ, ഒരു കാര്യം നടക്കുന്നത് കാണുന്നില്ല, ഏത് കാര്യമാകട്ടെ, അതെന്തുകൊണ്ട്? അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നതുകൊണ്ട്. റബ്ബ് അത് ഉദ്ദേശിച്ചിട്ടില്ല എന്നതുകൊണ്ട്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ ഒരു കാര്യവും ഉദ്ദേശിക്കുന്നില്ല, റബ്ബുൽ ആലമീനായ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടല്ലാതെ. ഇതാണ് ഖദറിന്റെ മൂന്നാമത്തെ പടി. നാലാമത്തെ മർത്തബ ഖൽഖാണ്, അള്ളാഹു എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. ആളുകളെ അല്ലെങ്കിൽ വ്യക്തികളെ, പദാർത്ഥങ്ങളെ മാത്രമാണോ, അല്ല, പ്രവർത്തനങ്ങളെ, സിഫത്തുകളെ, വിശേഷണങ്ങളെ, അതും അള്ളാഹുവിന്റെ സൃഷ്ടിക്കണം. ഖുർആൻ അല്ലാഹു പറഞ്ഞത് എന്താണ്? വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് അതിനെയും റബ്ബ് സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അറിയാതെ, അവൻ രേഖപ്പെടുത്താതെ, അവൻ ഉദ്ദേശിക്കാതെ, അവൻ സൃഷ്ടിക്കാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമാണോ സൃഷ്ടിക്കുക, നടക്കണമെന്ന് തീരുമാനിക്കുക? അല്ല. അവൻ ഇഷ്ടപ്പെടാത്തതും റബ്ബ് സുബ്ഹാനഹു വതആല ഇവിടെ സംഭവിക്കണമെന്ന് തീരുമാനിക്കും, രേഖപ്പെടുത്തും, സൃഷ്ടിക്കും. ശിർക്ക് അള്ളാഹുവിന് ഇഷ്ടമാണോ? അല്ല. എന്നാൽ അത് അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. മദ്യപാനവും വ്യഭിചാരവും ഒക്കെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല. എന്നാൽ അത് സംഭവിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ലാതെ. എന്നാൽ അതിന്റെ പിന്നിലെല്ലാം ഉള്ള ഒരു കാര്യമുണ്ട്, അതെന്ത്? ഹിക്മത്താണ്, അള്ളാഹുവിന്റെ ഹിക്മത്ത്. അള്ളാഹുവിന്റെ ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. ആ ഉദ്ദേശം അത് ഖൈറാണ്, അത് നന്മയല്ലാതെ സംഭവിക്കുകയില്ല, അത് നന്മ മാത്രമാണ്. ഈ ആപേക്ഷികമായ തിന്മകൾ, അത് അള്ളാഹു നിശ്ചയിച്ചതിനു പിന്നിലും യഥാർത്ഥത്തിൽ എന്തുണ്ട്? പല നന്മകളുമുണ്ട്. അത് നിശ്ചയിച്ചതിന്റെ പിന്നിലും യഥാർത്ഥത്തിൽ പല നന്മകളുമുണ്ട്, പല നന്മകളുണ്ട്. ഉദാഹരണത്തിന് അതിലൊന്നാണ്, ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന്റെ വില മനസ്സിലാവും. ഇപ്പൊ തിന്മ ഉണ്ട് എന്നതുകൊണ്ടാണ് നന്മകൾക്ക് വിലയുണ്ടായിട്ടുള്ളത്, ഒന്ന്. രണ്ട്, അള്ളാഹു ഗഫൂറാണ്, അവൻ റഹീമാണ്, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്, അടിമകളുടെ തൗബയിൽ സന്തോഷിക്കുന്നവനാണ്. ഈ വിശേഷണങ്ങൾ നമ്മെ പഠിച്ചതിന് ശേഷം റബ്ബിന് കിട്ടിയതാണോ? അല്ല, അള്ളാഹു ആദ്യം മുതലേ ഗഫൂറാണ്, പൊറുക്കുന്നവൻ, അവൻ തൗബ. അത് സംഭവിക്കണമെങ്കിൽ, അവൻ പൊറുത്തു കൊടുക്കണമെങ്കിൽ, അവൻ തൗബ സ്വീകരിക്കണമെങ്കിൽ, പടപ്പുകളുടെ തൗബയിൽ അവൻ സന്തോഷിക്കണമെങ്കിൽ ആദ്യം എന്തുണ്ടായിരിക്കണം? തിന്മ ഉണ്ടായിരിക്കണം. മൂന്ന്, അമ്ർ ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, സൽപ്രവർത്തനങ്ങളാണ്. ഇത് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്തുവേണം? തിന്മ ഉണ്ടേ? തിന്മ തടയുന്നതിന്റെ പ്രതിഫലം. നാല്, തിന്മക്കെതിരുള്ള പോരാട്ടം, കുഫറിനെതിരിൽ ശിർക്കിനെതിരുള്ള പോരാട്ടം, അത് ചില സന്ദർഭങ്ങളിൽ അതിന്റെ നിബന്ധനകളും മറ്റും യോജിച്ചു വന്നാൽ സായുധമായ ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദ് ആയിരിക്കും. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലുമുള്ള പോരാട്ടമുണ്ട്, അതേതാണ്? നാവുകൊണ്ടുള്ള, അറിവുകൊണ്ടുള്ള പോരാട്ടം, അറിവുകൊണ്ടുള്ള ജിഹാദ്. അത് നടക്കണമെങ്കിൽ എന്ത് വേണം? തിന്മ വേണ്ടേ? അല്ലേ? അതുപോലെ നോക്കൂ, അള്ളാഹു അവന്റെ നബിമാർക്ക് നൽകുന്ന ഉന്നതമായ പദവികൾ, അവരുടെ സബറ് നൽകുന്ന പ്രതിഫലം, അത് ലഭിക്കണമെങ്കിൽ അവർക്ക് എതിരാളികൾ ഉണ്ടായിരിക്കണം, അവർ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് ഹിക്മത്തുകൾ അള്ളാഹു തിന്മകൾ നിശ്ചയിച്ചതിന് പിന്നിലുണ്ട്. അള്ളാഹു അത് നിശ്ചയിച്ചു എന്നത് നമുക്കത് ചെയ്യാനുള്ള ന്യായമല്ല. കാരണം ഇവിടെ റബ്ബിന്റെ പ്രപഞ്ചത്തിലെ വിധി മാത്രമല്ല ഉള്ളത്, അവന്റെ വിധിയുടെ തന്നെ ഭാഗമായ ശറവും ഇവിടെയുണ്ട്, ദീനും ഇവിടെയുണ്ട്. എന്ത് ചെയ്യണം അല്ലാഹു എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ ഇവിടെ വെറുതെ അയച്ചതല്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, നീ ഖദറിനെ ശറഉ കൊണ്ട് നേരിടുക. നൂഹ് നബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് അള്ളാഹുന്റെ ഖദറാണ്, വിധിയാണ്. കപ്പലുണ്ടാക്കി അതിൽ കയറുക എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്, അതോടൊപ്പം അള്ളാഹിന്റെ ശറഅാണ്, അള്ളാഹുവിന്റെ ദീനാണ്, നിയമമാണ്. അപ്പോ വെള്ളപ്പൊക്കമാകുന്ന ഖദറിനെ കപ്പലാകുന്ന ശറഉ കൊണ്ട് നീ നേരിടുക. അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിന്റെ എല്ലാം പിന്നിലുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ വ്യത്യസ്ത വശങ്ങളായ ധാരാളം കാര്യങ്ങളുണ്ട്, ധാരാളം വിഷയങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട്. എന്നാൽ ചുരുങ്ങിയ രൂപത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും അനീതി ചെയ്യുകയില്ല, അവൻ അനീതി ചെയ്യുകയില്ല. അവൻ ലോകരം മുഴുവൻ നരകത്തിലിട്ടാലും അവൻ അവനോട് അനീതി ചെയ്തിട്ടില്ല. അവൻ ആരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ അവർക്ക് ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. അള്ളാഹുവിന്റെ വിധി മുഴുവൻ ഒന്നുകിൽ അവന്റെ നീതിയാണ്, അല്ലെങ്കിൽ അവന്റെ ഔദാര്യമാണ്. ഒന്നുകിൽ നീതി, അല്ലെങ്കിൽ ഫദ്ൽ, ഔദാര്യം. ഔദാര്യം കിട്ടാത്തതിന് നമുക്കവനെ ചോദ്യം ചെയ്യാനോ കുറ്റം പറയാനോ അവകാശമില്ല. കാരണം അത് നമ്മുടെ അവകാശമല്ല, അവൻ കനിഞ്ഞരുളുന്നതാണ്, അവന്റെ ഔദാര്യം കൊണ്ട് അവൻ നൽകുന്നതാണ്. മറ്റൊന്ന്, ഖദറുമായി ബന്ധപ്പെട്ട് കിതാബിലും സുന്നത്തിലും വന്നെടുത്ത് നിൽക്കുകയും അതല്ലാത്തതിൽ അമിതമായി ഊളിയിട്ട് ഇറങ്ങാതിരിക്കുകയും ചെയ്യുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ദുക്കിറൽ ഖദറു ഫഅംസികൂ, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവിടെ നിർത്തുക. എന്താ അവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ, കിതാബിലും സുന്നത്തിലും വന്നതെന്താണോ അവിടെ നിർത്തുക, അതിനപ്പുറത്ത് പോകാതിരിക്കുക, അതിനപ്പുറത്തുള്ളതിലേക്ക് പോകാതിരിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, അള്ളാഹു ഖദറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലതും അവന്റെ അടിമകളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. ചില സലഫുകൾ പറഞ്ഞത് കാണാം, അൽ ഖദറു സിറുല്ലാഹ് ഫലാ നക്ഷിഫു, ഖദർ എന്നത് അള്ളാഹുവിന്റെ രഹസ്യമാണ്, അതുകൊണ്ട് അത് മറ നീക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയില്ല. വന്നത് എന്താണോ അത് മനസ്സിലാക്കുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എല്ലാ കാര്യത്തിന്റെയും പിന്നിലുള്ള കാരണം അന്വേഷിക്കുക എന്നത്. അള്ളാഹുവിന്റെ പ്രവർത്തനം, അള്ളാഹു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എന്തിനാണത് ചെയ്തത്, എന്തുകൊണ്ട് റബ്ബ് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഈ ഇല്ലത്ത് അന്വേഷിക്കുക, കാരണം അന്വേഷിക്കുക, എല്ലാത്തിന്റെ പിന്നിലും ഹിക്മത്ത് എന്താണ്, യുക്തി എന്താണ് എന്ന് അന്വേഷിക്കുക എന്നത് പാടില്ലാത്തതാണ്. മറിച്ച് ഒരു കാര്യത്തിൽ നിനക്ക് യുക്തി മനസ്സിലായോ അതിന്റെ പിന്നിലുള്ള കാരണം മനസ്സിലാകും, അൽഹംദുലില്ല. മനസ്സിലാകാത്തത് എന്ത് ചെയ്യുക, മനസ്സിലാകാത്തത് എന്താണ് ചെയ്യുക, മുഅ്മിനുകൾ അവർക്ക് തിരിയാത്തത് എന്തുകൊണ്ടാണ് അവർ നേരിടുക, അവർക്ക് മനസ്സിലായ കാര്യമുണ്ട് അതുകൊണ്ടാണ് അവർ അതിനെ നേരിടുക. മനസ്സിലായ ഒരു കാര്യമുണ്ട്, അതെന്താ, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, അവൻ ഏത് കാര്യം പ്രവർത്തിച്ചാലും അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട്, നമുക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും. ഈ കാര്യത്തിൽ നിന്ന് ഒരാൾ വ്യതിചലിച്ചു പോയാൽ അവൻ വലിയ പലാലത്തിൽ അകപ്പെടും. അല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ കവിതയാണ്, വഅസ്ലു ബലാലിൽ ഖൽഖി മിൻ കുല്ലി ഫിർഖത്തിൻ ഹുവൽ ഖൗദ് ഫീ ഫിഇലിൽ ഇലാഹി ബിഇല്ല ഫഇന്നഹും ലം യഫഹു യഫ്ഹമു ഹിക്മത ലഹു فصاروا على نوع من الجاهليه. എന്താണ് അതിന്റെ അർത്ഥം? ലോകത്തെ മുഴുവൻ ദലാലത്തിന്റെ വഴിപിഴച്ച കക്ഷികളുടെയും വഴികേടിന്റെ കാരണം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ ഇല്ലത്ത് ചികഞ്ഞതാണ്, അതിൽ ഊളിയിട്ടിറങ്ങിയതാണ്. എന്താണ് അതിന്റെ ഒക്കെ പിന്നുള്ള കാരണം? അള്ളാഹു അങ്ങനെ ചെയ്തെങ്ങനെ, ഇങ്ങനെ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ കാരണങ്ങളുടെ പിന്നാലെ പോയതുകൊണ്ടാണ്. അതിന്റെ പിന്നിലെ ഹിക്മത്ത് അവർക്ക് മനസ്സിലായില്ല, യുക്തി മനസ്സിലായില്ല. ഫസാറു അലാ നൗഇൻ മിനൽ ജാഹിലിയ, അതുകൊണ്ട് അവർ ഒരുതരം ജാഹിലിയത്തിലായി തീർന്നു. ഇങ്ങനെ ആയി തീരാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് കിതാബിലും സുന്നത്തിലും വന്നത് പഠിക്കുക, ഒരു സംശയവും വേണ്ട. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖദറിലുള്ള വിശ്വാസം അവൻ അന്താളിപ്പല്ലം ഉണ്ടാക്കുക, മറിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അത് ഈമാനുള്ള വർദ്ധനവും റബ്ബിനെ കുറിച്ചുള്ള ഭയവും സാലിഹായ അമലുകൾ ചെയ്യാനുള്ള താല്പര്യവുമാണ് വർദ്ധിപ്പിക്കുക. പഠിച്ചവർക്കറിയാം, പഠിച്ചവർക്കത് മനസ്സിലാക്കിയവർക്കറിയാം. കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവൻ കാണുകയാണ് അള്ളാഹുവിന്റെ വിധി, മറ്റൊന്നവൻ കാണുന്ന എന്താണ്, തന്റെ പ്രവർത്തനം. അള്ളാഹുവിന്റെ വിധിയും തന്റെ പ്രവർത്തനവും, ഇത് രണ്ടും അവൻ കാണുകയാണ്. അവന്റെ ഏത് പ്രവർത്തിയും യഥാർത്ഥത്തിൽ റബ്ബിന്റെ വിധി അനുസരിച്ചാണ്, അവന്റെ വിധിയാല നടക്കുന്ന കാര്യങ്ങൾ അവൻ കാണുകയാണ്. അതോടൊപ്പം അവൻ കാണുകയാണ് അവന്റെ പ്രവൃത്തി, ഞാൻ ഈ കൈ ഉയർത്തിയത് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ്, സംശയമില്ല. ഞാൻ ഈ പറയുന്ന വാക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ്, സംശയമില്ല. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. നിന്റെ ഇഖ്തിയാറോടെ നിന്റെ തീരുമാനത്തോടെ അല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയുമില്ല. അല്ലേ, ഉറക്കത്തിൽ ഒരാൾ ചെയ്തു പോയത്, ഒരാൾ ബോധമില്ലാതെ ചെയ്തത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ്. എന്നാൽ നോക്കൂ, അള്ളാഹു അവൻ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, വനു ഖല്ലിബുഹും ദാഥൽ യമീൻ വദാഥൽ ഷിമാൽ, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, ഗുഹയിൽ ഉറങ്ങിക്കിടന്നവരെ കുറിച്ച്, അവർ നാം വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും മറിച്ചിട്ടു. ഉറക്കത്തിൽ അവർ ചെയ്ത പ്രവൃത്തി അള്ളാഹു അവനിലേക്ക് ചേർത്തി പറയുക, അവരിലേക്ക് ചേർത്തി പറയാതെ അള്ളാഹുലേക്ക് ചേർത്തി പറയുക, നാം അവരെ തിരിച്ചിട്ടു എന്ന്. അവരുദ്ദേശിച്ച് ചെയ്തതല്ല. ഇങ്ങനെ മുഅ്മിൻ അവന്റെ പ്രവർത്തനങ്ങളെയും അതിനുള്ള അവന്റെ ഉദ്ദേശത്തെയും അള്ളാഹുവിന്റെ വിധിയെയും ഒരുപോലെ അവൻ മനസ്സിലാക്കുകയാണ്. റബ്ബിന്റെ ഖദറിനുള്ള യഥാർത്ഥ അറിവും വിശ്വാസവും മുഅ്മിന്റെ ഈമാനാണ് അതുകൊണ്ട് വർദ്ധിക്കുക. അതല്ലാതെ അവൻ അന്താളിപ്പിലായി പോവുകയില്ല. അന്താളിപ്പിലായി പോവുക, വിവരമില്ലാത്തവരാണ്, അള്ളാഹു നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കാത്തവരാണ്. ഇതാണ് ഉസൂലുൽ ഈമാൻ, ആറ് ഈമാൻ കാര്യങ്ങൾ നമുക്ക് ചുരുക്കി വരിക്കാനുള്ളത്. ഇൻഷാഅല്ലാഹ് അടുത്ത ദർസിൽ ഇഹ്സാൻ എന്താണ് എന്ന ഈ റിസാലയിലെ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം, വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ അബ്ദിഹി വറസൂലഹ് നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. السلام عليكم ورحمة الله وبركاته.